الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഇസ്ലാമിൽ പ്രവേശിക്കാനുള്ള ആദ്യത്തെ കടമ്പയായി നിശ്ചയിച്ച കാര്യമാണ് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന കലിമത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന കലിമ ആറ് സാക്ഷ്യം വഹിക്കുന്നുവോ അവരാണ് മുസ്ലിമാവുക, ഇസ്ലാമിൽ പ്രവേശിക്കുക. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ കലിമത്തിനെ കുറിച്ച് പഠിക്കുക എന്നത് ഏറ്റവും ഗൗരവമേറിയ കാര്യങ്ങളിലൊന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 13 വർഷക്കാലം മക്കയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിലേക്ക് എന്ന ആദർശത്തിലേക്ക് പ്രബോധനം ചെയ്ത് അതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിച്ച്, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച്, ബഹിഷ്കരണങ്ങൾ ഏറ്റുവാങ്ങി നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം 13 വർഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിലേക്ക് ക്ഷണിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മദീനയിൽ അവതരിച്ച സൂറത്തു മുഹമ്മദിലാണ് ആ കൽപ്പന വന്നത്. ഫഅലം മുഹമ്മദ്, നീ പഠിക്കണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ ഇലാഹായി മറ്റൊരാളുമില്ല എന്ന കാര്യം നീ പഠിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് 13 വർഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിലേക്ക് ക്ഷണിച്ചതിന് ശേഷമാണ്. അപ്പോൾ ഒരു മുസ്ലിം എന്തുമാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് പഠിച്ചിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല അൽജന്ന. ആരെങ്കിലും മരിക്കുന്ന സന്ദർഭത്തിൽ വഹുവ യഅലമു, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞുകൊണ്ടാണ് മരിക്കുന്നത് എങ്കിൽ ദഖല അൽജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ അറിയുക എന്നത് അതിന്റെ നിർബന്ധ ബാധ്യതകളിൽ ഏറ്റവും ആദ്യം പറയപ്പെട്ട കാര്യമാണ്. അതിൽ വീഴ്ച വരുത്തുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും യോജിച്ചതല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ചില ആളുകൾ ധരിച്ചു വച്ചിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുക എന്നാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കി വെക്കുക എന്നാണ്. അവർക്ക് ചിലപ്പോൾ ചോദിച്ചാൽ അതിന്റെ വാക്കർത്ഥം പറയാൻ കഴിയും. അവർ ധരിച്ചു വച്ചിരിക്കുന്നത് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചിരിക്കുന്നു എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ പഠിക്കലാണ്. നമുക്ക് ഓരോന്നായി എണ്ണി എണ്ണി പറയാം. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് അതിന്റെ അർത്ഥം പഠിക്കണം. രണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് നിലകൊള്ളുന്ന അതിന്റെ അടിസ്ഥാനങ്ങളായ രണ്ട് സ്തംഭങ്ങളെ കുറിച്ച് പഠിക്കണം. മൂന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാൻ ആവശ്യമായ ഷുറൂത്തുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിബന്ധനകൾ പഠിക്കണം. നാല്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ നിന്റെ ജീവിതത്തിൽ നീ പാലിച്ചു കഴിഞ്ഞാൽ നീ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഈ കലിമത്തിനെ പൂർണമായി തകർത്ത് കളയുന്ന നവാഖിളുകളെ കുറിച്ച് നീ പഠിക്കണം. ചില കാര്യങ്ങൾ നീ ചെയ്തു കഴിഞ്ഞാൽ ആയിരം തവണ നീ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നുണ്ടെങ്കിലും അള്ളാഹു സ്വീകരിക്കുകയില്ല. ഉദാഹരണത്തിന്, അള്ളാഹു അല്ലാത്തവരെ നീ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആയിരം തവണ നീ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാലും അള്ളാഹു സ്വീകരിക്കുകയില്ല. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലയെ പൂർണ്ണമായി തകർക്കുന്ന നവാഖിലുകളുണ്ട്, അതെന്താണെന്ന് നീ പഠിക്കണം. കഴിഞ്ഞില്ല, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് അതിന്റെ അന്തസ്സത്തെ, അതിന്റെ ആത്മാവിനെ കുറക്കുന്ന, അതിന്റെ ആശയത്തെ നിന്റെ ജീവിതത്തിൽ നിന്ന് ചോർത്തിക്കളയുന്ന ചില നവാഖിസുകളുണ്ട്. ആദ്യത്തേത് നവാഖിദുകളായിരുന്നെങ്കിൽ ഇത് നവാഖിസുകളാണ്. ചില നവാഖിസുകളുണ്ട്, അതിനെക്കുറിച്ച് നീ പഠിക്കണം. ഇനിയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ചില ഭാഗങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ സഹോദര നീ പഠിക്കേണ്ട കാര്യമാണ്. കാരണം ഈ കലിമ അതാണ് ഒരു സമൂഹത്തെ ഒന്നടങ്ക് മാറ്റിയത്. നോക്കൂ നിങ്ങൾ, എന്തെല്ലാം വൃത്തികേടുകൾ നിലനിന്നിരുന്ന സമൂഹത്തിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്തുമായി ഇറങ്ങിച്ചെല്ലുന്നത്. അവിടുന്ന് അവരോട് ലാ തശ്റബുൽ ഖംർ, കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞില്ല. ലാ തസ്നു, വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞില്ല. ലാ തസ്രിഖു, മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞില്ല. അവിടുന്ന് പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, തുഫ്ലിഹു, നിങ്ങൾക്ക് വിജയിക്കാം. സഹോദര, ഈ ദിവസങ്ങൾ അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്ന മാർഗത്തിൽ ചിലവഴിച്ച് മുന്നേറാൻ ഉദ്ദേശിക്കുന്ന, ഈ മാർഗത്തിൽ നിലകൊള്ളാൻ ആഗ്രഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര, അള്ളാഹു നിന്നെ സഹായിക്കട്ടെ. നീ ഖൈറിലെത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിനക്ക് നിന്റെ ജീവിതം മാറ്റാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ശരിക്കു മനസ്സിലാക്കുക, ജീവിതത്തിൽ പകർത്താൻ ഓരോ ദിവസവും നീ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ആ കലിമത്തിന്റെ ഏതെങ്കിലും ഒരു ഇഷ്ടിക കല്ലിനെ ഇളക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ വരുന്നതായി നിനക്ക് തോന്നിയാൽ അതിൽ നിന്നോടി രക്ഷപ്പെടുക. നിന്റെ കയ്യിലുള്ള ഏറ്റവും വിലപിടിപ്പുള്ള സ്വത്ത് നീ സംരക്ഷിക്കുന്നത് പോലെ കൈപൊത്തിപ്പിടിച്ച് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് സംരക്ഷിക്കുക. കാരണം ഇതാണ് നിന്റെ വിജയത്തിന്റെ വഴി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന, ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിൽ പ്രവേശിച്ചു. അതുകൊണ്ട് നിനക്ക് വിജയിക്കണമെങ്കിൽ ഈ കലിമത്തിനെ നീ മുറുകെ പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുഷ്ദു മിനൽ ഗൈ ഫമൻ യക്ഫുർ ബിത്താഗൂതി വ യുഅ്മിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽ ഉർവതിൽ വുസ്ഖ ലൗ ഫിസാമ ലഹ ഫമൻ ഇസ്തംസക ബിൽ ഉർവതിൽ വുസ്ഖ ലൗ ഫിസാമ ലഹ, ആരെങ്കിലും പൊട്ടിപ്പോകാത്ത ഉറപ്പുള്ള ആ കയറിൽ മുറുകെ പിടിച്ചാൽ അതൊരിക്കലും പൊട്ടിപ്പോവുകയില്ല. അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് സഹോദര, നിനക്ക് വിജയിക്കണമെങ്കിൽ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുക, അത് മനസ്സിലാക്കുക, അതിന് ഏറ്റവും പ്രാധാന്യം നൽകുക. ഷൈത്താൻ നിന്റെ മനസ്സിൽ പല രൂപത്തിൽ ഈ കലിമത്തിൽ നിന്ന് നിന്നെ അകറ്റാനുള്ള പണികളെടുക്കും, അതിൽ വീണുപോകാൻ പാടില്ല. വിജയം നീ ആഗ്രഹിക്കുന്നുണ്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുക. ശരി, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ ശ്രേഷ്ഠതകൾ പറഞ്ഞ് അതിനുവേണ്ടി സമയം മാറ്റിവെക്കുന്നില്ല. ധാരാളം ശ്രേഷ്ഠതകളുള്ള ആകാശഭൂമികൾ പടക്കപ്പെട്ട കലിമത്തിതാണ്. ഇതിനുവേണ്ടിയാണ് ആകാശഭൂമികൾ അള്ളാഹു പടച്ചത്. ഇതിനുവേണ്ടിയാണ് കിതാബുകൾ ഇറങ്ങിയത്. ഇത് പറയുന്നതിനാണ് റസൂലുകൾ വന്നത്. ഇതിനുവേണ്ടിയാണ് മുഅ്മിനീങ്ങളും കുഫാറുകളും തമ്മിൽ യുദ്ധമുണ്ടായത്. ഈ കലിമത്തുന്നതിയിലെത്തുന്നതിനു വേണ്ടിയാണ്. ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉലിയാ, അള്ളാഹുവിന്റെ കലിമത്ത് ഏറ്റവും ഉന്നതമാകുന്നതിനു വേണ്ടിയാണ് സിദ്ദീഖുകൾ, ഷുഹദാക്കൾ, സാലിഹീങ്ങൾ പ്രയാസങ്ങൾ അനുഭവിച്ചത്. അവരുടെ ജീവിതം ഈ കലിമത്തിനു വേണ്ടിയായിരുന്നു. ഇതിന്റെ ശ്രേഷ്ഠതകൾ പറഞ്ഞാൽ അവസാനിക്കുകയില്ല. ശരി, എന്താണ് സഹോദര ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ അർത്ഥം? ലാ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ്. ലാ ഇലാഹ, ഇലാഹ് എന്നാൽ അതിന്റെ അർത്ഥം ആരാധിക്കപ്പെടുന്നവൻ എന്നാണ്, ഇബാദത്ത് ചെയ്യപ്പെടുന്നവൻ. ഇബാദത്ത് എന്താണെന്ന് ഇവിടെ വിശദീകരിക്കപ്പെട്ടതാണ് ചെറിയ രൂപങ്ങളിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുള്ള എന്തെല്ലാം കാര്യമുണ്ടോ അതൊക്കെ ഇബാദത്താണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ള എന്തൊക്കെ കാര്യമുണ്ടോ അതൊക്കെ ഇബാദത്താണ്. നിസ്കാരം അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക എന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക എന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. ആവശ്യമോ ആയ ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ പേരിൽ മാത്രം സത്യം ചെയ്യുക എന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. ഇങ്ങനെ അള്ളാഹുവിന് ഇഷ്ടമുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഇബാദത്തുകളാണ്. ആ ഇബാദത്തുകൾ ആർക്ക് ചെയ്യപ്പെടുന്നോ അവൻ ഇലാഹാണ്. ഒരാൾ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നു, അയാൾ ഇലാഹാണ്. ഒരാൾക്ക് സുജൂദ് ചെയ്യപ്പെടുന്നു, അയാൾ ഇലാഹാണ്. ഒരാളുടെ മേൽ ഭരമേൽപ്പിക്കപ്പെടുന്നു, അയാൾ ഇലാഹാണ്. ആരുടെ? ഈ ചെയ്യുന്നവന്റെ. ഒരു മനുഷ്യൻ ഒരു ഖബറിന് മുന്നിൽ സുജൂദ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക, അയാളെ സംബന്ധിച്ചിടത്തോളം ആ ഖബർ അയാളുടെ ഇലാഹാണ്. ഒരാളൊരു വലിയനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്ന് വിചാരിക്കുക, അയാളെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ അയാളുടെ ഇലാഹാണ്. അയാൾ ഇയാളെ ഇലാഹാക്കിയിരിക്കുന്നു. യഥാർത്ഥ ഇലാഹ് അയാൾ വലിയല്ല, യഥാർത്ഥ ഇലാഹ് ഖബറല്ല, യഥാർത്ഥ ഇലാഹ് നബിയല്ല, മറിച്ച് ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇലാഹാണ്. ഞാൻ പറഞ്ഞു വന്നത്, ആരാണോ ഇബാദത്ത് ചെയ്യപ്പെടുന്നത് അവർ ഇലാഹുകളാണ്. അതാണ് ഇലാഹ് എന്നതിന്റെ അർത്ഥം. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത് അജ്അലൽ ആലിഹത ഇലാഹ വാഹിദ. മുശ്രിക്കുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ആരാധിക്കുന്ന ആരാധ്യന്മാരെ ഇവൻ ഒരൊറ്റ ആരാധ്യനാക്കി. അതാണ് അവരുടെ പരാതി, അവരുടെ പരാതി അതാണ്. അതുകൊണ്ടാണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂനിൽ ചർച്ച ചെയ്യപ്പെട്ടത് എന്താണ്? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅബുദു മാ തഅബുദൂൻ. കണ്ടില്ലേ, തർക്കം ഇവിടെയാണ്, ഇബാദത്താർക്ക് വേണ്ടിയാണ്. ലാ അഅബുദു മാ തഅബുദൂൻ, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവയെ ഞാൻ ആരാധിക്കുകയില്ല. അവിടെയാണ് തർക്കമുള്ളത്. ഞാൻ മുസ്ലിമായത്, നീ കാഫിറായത് എന്തുകൊണ്ടാണ്? ഞാൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവനാണ്, നീ ആരാധിക്കുന്നവരെ ആരാധിക്കുന്നില്ല. നീ അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കുന്നവനാണ്, അതുകൊണ്ട് നീ മുസ്ലിമല്ല. അപ്പോൾ ഇവിടെയാണ് ഒരു മുസ്ലിമും കാഫിറും ഒരു മുസ്ലിമും മുശ്രിക്കും വേർതിരിയുന്നത്. ഇലാഹ് എന്നാൽ ആരാധിക്കപ്പെടുന്നവൻ എന്നാണ് അർത്ഥം. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നവനായി ഇല്ല. ഇല്ല എന്ന വാക്ക് ഒഴികെ എന്ന അർത്ഥമാണ് നൽകുന്നത്. ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ ആരാധിക്കപ്പെടുന്നവനായി ഒരാളില്ല. പണ്ഡിതന്മാർ ഇതിന്റെ അർത്ഥം വിശദീകരിച്ചു. അല്ലാഹു ഒഴികെ ആരാധിക്കപ്പെടുന്നവനായി ഇല്ല എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവനായി ഒരാളുമില്ല. അതാണ് അതിന്റെ അർത്ഥം. എന്തുകൊണ്ട് അങ്ങനെ വിശദീകരിക്കുന്നു എന്നതിന് അറബി ഭാഷയിലെ ചില നിയമങ്ങൾ പറയേണ്ടി വരും. ഈ സന്ദർഭം അതിന് യോജിച്ചതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അറബി ഭാഷയിലെ ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ശരി, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവനായി ഒരാളുമില്ല എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം. അതുകൊണ്ട് ആർക്കൊക്കെ അള്ളാഹുവിന് പുറമെ ഇബാദത്ത് നൽകപ്പെടുന്നോ അത് അർഹതയില്ലാത്ത കാര്യമാണ്, അങ്ങേയറ്റം അനർഹമായ കാര്യമാണ്. ഇവിടെയാണ് ഇത് ചിന്തിച്ചാലാണ് എന്തുകൊണ്ട് ശിർക്ക് ഏറ്റവും വലിയ പാപമായി എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ശിർക്ക് എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അർഹതപ്പെട്ടത്, അല്ലാഹു അല്ലാത്തവർക്ക് നൽകലാണ്. ആരാണ് അല്ലാഹു അല്ലാത്തവർ? അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. അല്ലാഹുവിന്റെ സൃഷ്ടികൾക്ക് അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടത് നൽകുമ്പോൾ ഒന്നല്ലെങ്കിൽ നീ അല്ലാഹുവിനെ സൃഷ്ടികളുടെ സ്ഥാനത്തേക്ക് താഴ്ത്തുന്നു, അല്ലെങ്കിൽ നീ സൃഷ്ടികളെ അല്ലാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുന്നു. രണ്ടും ഏറ്റവും വലിയ അതിക്രമമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. നിനക്ക് രണ്ടു മക്കളുണ്ട് എന്ന് വിചാരിക്കുക. ഒരു മകനോട് നീ പറഞ്ഞു, ഞാൻ വരുന്നതിന് മുൻപ് നീ ഇതാ എന്റെ വീട്ടിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കണം, ഈ റൂം അടിച്ചു തുടച്ച് വൃത്തിയാക്കണം. ഒരു ഉദാഹരണം പറയുകയാണ്. ഒരുത്തനെ ഒരു റൂമേൽപ്പിച്ചു, വേറൊരുത്തനെ വേറൊരു റൂമേൽപ്പിച്ചു. വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ ഒന്നാമത്തെ മകൻ അവൻ റൂം അടിച്ചു തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെയാൾ വീട് വൃത്തികേടാക്കിയിട്ടിട്ടുണ്ട്. വീട് അടിച്ചു തുടച്ചു വൃത്തിയാക്കി വച്ചവൻ അവൻ വീട്ടിന്റെ ചുമരിന്റെ മുകളിൽ എഴുതി വച്ചിരിക്കുകയാണ്, വാപ്പ ഒരു കുരങ്ങനാണ് എന്ന് എഴുതി വച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുക. ഒന്നാമത്തെ മകൻ അവൻ വീട് അടിച്ചു തുടച്ചു വൃത്തിയാക്കിയിട്ടുണ്ട്, വാപ്പ പറഞ്ഞതനുസരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മകൻ വീടൊന്നാകെ വൃത്തികേടാക്കിയിട്ടിട്ടുണ്ട്. ആരോടാണ് വാപ്പയ്ക്ക് ഏറ്റവും ശക്തമായ ദേഷ്യമുണ്ടാവുക? ആരാണ് ഏറ്റവും കടുത്ത തിന്മ ചെയ്തത്? വാപ്പയെ കുരങ്ങനോട് ഉപമിച്ചവനാണ്. അവൻ വാപ്പ പറഞ്ഞ എല്ലാ കൽപ്പനകൾ അനുസരിച്ചാലും വാപ്പയുടെ സ്ഥാനത്തെ ഒരിക്കലും ചേർത്തു പറയപ്പെടാൻ പാടില്ലാത്തതിലേക്ക് ചേർത്തു പറഞ്ഞു. നീ ചിന്തിക്കുക, എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന, നിന്നെ സൃഷ്ടിച്ച, നിനക്കു മുൻപുള്ളവരെ സൃഷ്ടിച്ച, ആകാശഭൂമികളെ പടച്ച, എന്നെന്നും ജീവിക്കുന്നവനായ, ഒരിക്കലും മരിക്കാത്തവനായ, എല്ലാം നിയന്ത്രിക്കുന്നവനായ, അങ്ങേയറ്റം കാരുണ്യമുള്ളവനായ, എല്ലാ നന്മകളുടെയും പൂർണ്ണതയുള്ളവനായ, ഒരു ന്യൂനതയുമില്ലാത്ത, എല്ലാ ഹൈറുകളും യോജിച്ചവനായ, എല്ലാ നിലക്കും ഹമീദായ, എല്ലാവർക്കും ഉപജീവനം നൽകുന്നവനായ, എല്ലാ കാര്യങ്ങളും സാധിക്കുന്നവനായ, എല്ലാത്തിനും കഴിവുള്ളവനായ, റബ്ബുൽ ആലമീനായ, മാലിക് യൗമിദ്ദീനായ, റഹ്മാനും റഹീമുമായ, അർഷിന്റെ ഉടമസ്ഥനായ, ആകാശഭൂമികളെ കുൻ എന്ന വാക്കുകൊണ്ട് പടച്ചവനായ, നബിമാരെ പറഞ്ഞയച്ച, കിതാബ് അവതരിപ്പിച്ച, അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഒന്നിനും കഴിവില്ലാത്ത, ബീജത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട, ശക്തിയില്ലാത്ത, ഒന്നുമില്ലായ്മയിൽ നിന്ന് പടക്കപ്പെട്ട, മരിച്ചുപോകുന്ന, ദുർബലതകളേറെയുള്ള, വിസർജിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന, വെള്ളം കുടിക്കുന്ന, വൃത്തികേടുകൾ ഉണ്ടായിത്തീരുന്ന, ഭാര്യാഭർത്തൃ ബന്ധത്തിലേർപ്പെടുന്ന, കുട്ടികളുണ്ടാകുന്ന, ദുർബലതകളേറെയുള്ള, പ്രയാസങ്ങളേറെയുള്ള, ഒന്നിനും ഒരീച്ചയെപ്പോലും പടക്കാൻ കഴിയാത്ത ദുർബലനായ മനുഷ്യനിലേക്ക് ചേർത്തു പറയുക എന്നത് എത്ര വലിയ പാപമാണ്! അതുകൊണ്ടാണ് ഇന്ന ശിർക ലദുൽ മുനാദീം എന്ന് പറഞ്ഞത്. തീർച്ചയായും ശിർക്ക് ഏറ്റവും വലിയ പാപമാണ്. കാരണം ഞാൻ ഈ പറഞ്ഞ ഗുണങ്ങളുള്ള, അതിനപ്പുറത്തു ഗുണങ്ങളുള്ള അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൃഷ്ടികളോട്, യാതൊരു കഴിവുമില്ലാത്ത സൃഷ്ടികളോട് താഴ്ത്തി പറയലാണത്. നീ മുഹയിദ്ദീൻ ഷെയ്ഖിനെ കാക്കണേ എന്നിവിടെ നിന്ന് വിളിച്ചു പറയുമ്പോൾ നീ പറയുന്നത് അല്ലാഹു കേൾക്കുന്നത് പോലെ മുഹയിദ്ദീൻ ഷെയ്ഖ് കേൾക്കുമെന്നാണ്. അത് ഒരു ബീജത്തിൽ നിന്ന് പടക്കപ്പെട്ട, ഖുലിഖൽ ഇൻസാനു ളഈഫ, ദുർബലനായി സൃഷ്ടിക്കപ്പെട്ട മുഹയിദ്ദീൻ ഷെയ്ഖിനെ ഖാലിഖായ ഖല്ലാഖായ റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ പദവിയിലേക്ക് ഉയർത്തലാണ്, അല്ലെങ്കിൽ അല്ലാഹുവിനെ ഈ താഴ്ന്ന പദവിയിലേക്ക് താഴ്ത്തലാണ്. അതേറ്റവും ഗുരുതരമായ തെറ്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ നീ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു അല്ലാത്തവർക്ക് നൽകപ്പെടുന്ന ഇബാദത്തുകൾ, അത് കാണുന്നത് നിന്റെ മനസ്സിൽ ഹൃദയം പൊട്ടിപ്പിളർക്കുന്ന വേദനയുണ്ടാക്കും. അത് കാണുന്നത് ഏറ്റവും കടുത്ത ലോകത്തുള്ള അവകാശ ലംഘനം കാണുന്ന പ്രയാസം നിനക്കുണ്ടാക്കും. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊലപ്പെടുത്തുന്നവനെ കാണുന്നതിനേക്കാൾ പ്രയാസം അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് നൽകുന്നവരെ കാണുമ്പോൾ നിനക്കുണ്ടാകും. കാരണം നിന്നെ പടച്ചവനായ, നീ ഏറ്റവും സ്നേഹിക്കുന്നവനായ റബ്ബിന് നൽകേണ്ട അവകാശം അള്ളാഹു അല്ലാത്തവർക്ക് നൽകലാണ്. അതുകൊണ്ട് ശിർക്ക് എന്നത്, അള്ളാഹുവിന് പുറമെ പങ്കുചേർക്കപ്പെടുക എന്നത് ഒരു മുസ്ലിമിന് ഹൃദയം തകർന്നുപോകുന്ന വേദനയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തുശ്രിക് ബില്ലാഹി, നീ അള്ളാഹുവിൽ പങ്കുചേർക്കരുത്. വലൗ ഖുതിൽത ഉഹ്രിഖ്ത, നീ കൊല്ലപ്പെടുകയാണെങ്കിലും, നീ അതിന്റെ പേരിൽ കത്തിക്കപ്പെടുകയാണെങ്കിലും, നീ ചുട്ടു ചാമ്പലാക്കപ്പെടുകയാണെങ്കിലും അള്ളാഹുവിൽ നീ പങ്കുചേർക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, എത്ര ഗുരുതരമാണ് കാര്യം! അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഏറ്റവും വലുതായിത്തീരുന്നത്. പല ആളുകളോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ശിർക്ക് ഏറ്റവും വലിയ പാപമാകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഈ കാര്യം നീ ചിന്തിക്കുക, നിനക്കത് ബോധ്യപ്പെടും. ഇത് മാത്രമല്ല ശിർക്ക് ഏറ്റവും വലിയ പാപമാവാൻ കാരണം, വേറെയും കാരണങ്ങളുണ്ട്. അതിൽ പ്രബലമായ ഒരു കാരണം മാത്രമാണിത്. ഇത് ചിന്തിച്ചാൽ തന്നെ എത്ര മാത്രം മ്ലേച്ഛമായ കാര്യമാണ് ശിർക്ക് എന്ന് നിനക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് സഹോദര, ഈ അർത്ഥം നിന്റെ മനസ്സിൽ പതിയണം. അപ്പോൾ നിനക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇസ്ലാം ഷിർക്കിന് ഇത്ര ഗൗരവം കൽപ്പിച്ചത് എന്ന്, എന്തുകൊണ്ട് ഇസ്ലാം ഇത് ആദ്യം പറയാൻ കൽപ്പിച്ചു എന്ന്. ഷിർക്ക് ഇല്ലാതാവുന്നിടത്തോളം കാലം ദുനിയാവിലെ ഒരു തിന്മയും ഒരു പ്രശ്നവും പൂർണ്ണമായി പരിഹരിക്കപ്പെടുകയില്ല. ഷിർക്കാണ് എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം. അത് പരിഹരിക്കപ്പെട്ടാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. അത് നിലനിൽക്കുന്നിടത്തോളം കാലം പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ചില ആളുകൾ പറയുന്നു അവിടെ ബലാത്സംഗങ്ങൾ വർദ്ധിക്കുന്നു, മാനഭംഗങ്ങൾ വർദ്ധിക്കുന്നു, ഇതൊക്കെ ചെയ്തയാളുകളെ ഉടനടി കൊന്നുകളയുകയാണെങ്കിൽ ഈ പ്രശ്നത്തിനൊരു ശമനമുണ്ടാകും. ശരിയാണ്, ചിലപ്പോൾ അത് കുറച്ചു കുറഞ്ഞേക്കാം. എങ്കിൽ കൂടി ഈ പ്രശ്നം പൂർണ്ണമായി വേരോടുകൂടി പിഴുതെറിയാൻ കഴിയണമെങ്കിൽ ഒരു മുസ്ലിം മനസ്സിലാക്കുന്നത് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണം, അള്ളാഹുവിനെ അറിയണം. ആയിരക്കണക്കിന് സ്ത്രീകളോടൊപ്പം അവൻ ഒറ്റക്കായാലും എല്ലാം കാണുന്നവനായ എല്ലാം കേൾക്കുന്നവനായ റബ്ബുണ്ട് എന്ന ബോധ്യം, അത് നൽകുന്ന ശക്തി, അത് നൽകുന്ന ഭയപ്പെടുത്തൽ മറ്റൊന്നിനും അത് നൽകാൻ സാധിക്കുകയില്ല, മറ്റൊന്നിനും അത് നൽകാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്താണ് എല്ലാ തസ്കിയത്തിന്റെയും അടിസ്ഥാനം. നിനക്ക് സത്യത്തിന്റെ മാർഗത്തിലുള്ള ആളുകൾ ആരാണെന്ന് മനസ്സിലാകണമോ? ആരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവരാണ്. ആരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മടുക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മടുക്കാതെ കേട്ടുകൊണ്ടിരിക്കുന്നത്, മടുക്കാതെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അവരാണ്, അവരാണ് സത്യത്തിന്റെ ആളുകൾ. കാരണം നമ്മുടെ റസൂൽ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് സലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി അവിടുന്ന് അങ്ങനെയായിരുന്നു. അവിടുത്തെ ദഅവത്ത് ആരംഭിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടാണ്. അവിടുത്തെ ദഅവത്ത് നിറഞ്ഞു നിന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹിലാണ്. അവിടുന്ന് മരിക്കുന്നതിന് മുൻപ് പ്രയാസപ്പെട്ട് ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കവേ അവിടുന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. യഹൂദ നസ്രാനികളുടെ മേൽ ശാപമുണ്ടാകട്ടെ, അവരവരുടെ നബിമാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി. റസൂലുള്ള ഇങ്ങനെയായിരുന്നു, അവിടുന്ന് തൗഹീദ് പറയുന്നത് നിർത്തിയേയില്ല, മടുത്തേയില്ല. റസൂലുള്ളക്ക് അത് പറയുന്നതിൽ ഒരു മടുപ്പും ഉണ്ടായില്ല, എപ്പോഴും അവിടുന്ന് അത് ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കലൊരു സഹാബി വന്ന് പറഞ്ഞു, മാഷാ അല്ലാഹു വശിയത, അല്ലാഹുവും നീ അങ്ങും ഉദ്ദേശിച്ചാൽ. റസൂലുള്ള പറഞ്ഞു, അജഅൽതനീ ലില്ലാഹി നിദ്ദ, നീ എനിക്ക് അള്ളാഹുവിന് തുല്യനാക്കുകയാണോ? നോക്കൂ നിങ്ങൾ റസൂലുള്ളയുടെ ശ്രദ്ധ നോക്കൂ നിങ്ങൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിനെ പുകഴ്ത്തുന്ന ഒരു വാക്കാണത്, പക്ഷെ റസൂലുള്ള വിടുന്നില്ല, തൗഹീദ് ശ്രദ്ധിക്കുകയാണ്. ഇങ്ങനെയായിരിക്കണം ഒരു സലഫി, അവൻ തൗഹീദ് നിറഞ്ഞു നിൽക്കുന്നവനായിരിക്കണം, എപ്പോഴും അതിനുവേണ്ടി പറയുന്നവൻ, അതിനുവേണ്ടി സംസാരിക്കുന്നവൻ. അവൻ ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദ്. ശരി സഹോദര, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം നാം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാതെ ഇബാദത്തിന് അർഹനായി ആരാധനക്ക് അർഹനായി മറ്റൊരാളും തന്നെയില്ല, ഒരാളും തന്നെയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന് രണ്ട് സ്തംഭങ്ങളുണ്ട്. ഒന്ന് അന്നഫിയു, ഒന്ന് നിഷേധമാണ്. രണ്ട് അൽ ഇസ്ബാതു, സ്ഥിരീകരണമാണ്. അന്നഫി എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ ആദ്യ ഭാഗം നഫിയാണ്, നിഷേധമാണ്. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഒരാളും ഇലാഹല്ല. സുബ്ഹാനല്ലാഹ്, അബ്ദുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, നീ ആദ്യം നിന്റെ കൽബിലുള്ള വിഗ്രഹങ്ങളെ മുഴുവൻ തകർത്ത് കളയണം, അവിടെ ശുദ്ധീകരിക്കണം, ഒന്നുപോലും ബാക്കിയാകരുത്, എല്ലാം നീ പുറത്തെടുത്ത് കളയണം. ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. ആദ്യമെല്ലാം തകർക്കണം. നിനക്ക് ഒരു വിലപ്പെട്ട മുത്ത് കയ്യിൽ കിട്ടിയെന്ന് വിചാരിക്കുക, വളരെ വില കൂടിയ രത്നമാണ് നിന്റെ കയ്യിലുള്ളത്, വീട്ടിൽ ഏറ്റവും വൃത്തിയുള്ള ഒരു സ്ഥലത്ത് നിനക്കത് വെക്കണമെന്ന് വിചാരിക്കുക, വീട് പൊടി പിടിച്ചു കിടക്കുകയാണ്. മുത്തവിടെ കൊണ്ടുപോയി വെച്ചതിന് ശേഷമല്ല നീ വീട് വൃത്തിയാക്കുക, വീട് ആദ്യം നീ വൃത്തിയാക്കണം, പൊടി തട്ടി ശുദ്ധീകരിക്കണം, ഒരു പൊടി പോലും ബാക്കിയില്ലാതെ റൂം വൃത്തിയാക്കണം, എന്നിട്ട് നീ അത് അവിടെ വെക്കണം. അത് ദുനിയാവിലെ ഉപമയാണ്. വലില്ലാഹിൽ മസലുൽ അഅല, അല്ലാഹുവിനാകുന്ന ഏറ്റവും നല്ല ഏറ്റവും ഉന്നതമായ ഉദാഹരണം. അല്ലാഹു സുബ്ഹാനഹു വതആലയല്ലാതെ നിന്റെ കൽബിൽ ഒരാളും ഉണ്ടാകാൻ പാടില്ല. ആരാധ്യൻ എന്ന സ്ഥാനത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ആരാധ്യൻ എന്ന സ്ഥാനത്ത്, ഇലാഹ് എന്ന സ്ഥാനത്ത് അല്ലാഹു അല്ലാതെ മറ്റൊരാളും ഉണ്ടാകാൻ പാടില്ല. നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലാഹുവിനെ ആയിരിക്കണം. നീ ഏറ്റവും ബരമേൽപ്പിക്കുന്നത് അല്ലാഹുവിലായിരിക്കണം. നിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ അല്ലാഹുവിലായിരിക്കണം. ഏതൊരു കാര്യവും നീ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ നീ ഏൽപ്പിക്കുന്നത് അല്ലാഹുവിനോടായിരിക്കണം. നിന്റെ ആവലാതികൾ, നിന്റെ പ്രയാസങ്ങൾ, നിന്റെ സഹായതേട്ടങ്ങൾ അല്ലാഹുവിനോടായിരിക്കണം. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം. യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, യൂസുഫ് നബി അദ്ദേഹത്തെ നഷ്ടപ്പെട്ടു, യൂസുഫിന്റെ അനിയനെ നഷ്ടപ്പെട്ടു അലൈഹി സ്വലാത്തു വസ്സലാം. മക്കൾ യാഖൂബിന്റെ സങ്കടം കണ്ടപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എപ്പോഴും യൂസുഫിനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. ഞാൻ എന്റെ സങ്കടം പറയുന്നത്, ഞാൻ എന്റെ പ്രയാസം പറയുന്നത് അല്ലാഹുവിനോടല്ലാതെ മറ്റാരോടുമല്ല, അല്ലാഹുവിനോട് മാത്രം. ഇതായിരിക്കണം റബ്ബുമായി ഉണ്ടാകേണ്ട ബന്ധം. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നൽകുന്ന മാറ്റം. ഈ മാറ്റമാണ് നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട മാറ്റം.